നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
ന്യൂ സൗത്ത് വെയിൽസിലുണ്ടായ റോഡ് അപകടത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരു രാജ്യാന്തര വിദ്യാർത്ഥിനി മരണമടഞ്ഞിരുന്നു. 20 വയസ്സുകാരി രക്ഷിത മല്ലേപ്പള്ളി. ഉപരിപഠനത്തിനായി ഓസ്ട്രേലിയയിലെത്തിയ രക്ഷിതയുടെ മരണത്തിന്റെ ഞെട്ടലിലാണ് ഇന്ത്യയിലുള്ള രക്ഷിതയുടെ കുടുംബം. എന്നാൽ അവയവദാനത്തിലൂടെ 9 പേരുടെ ജീവൻ രക്ഷിക്കാൻ രക്ഷിതയ്ക്ക് കഴിഞ്ഞു എന്നതിന്റെ ആശ്വാസത്തിലാണ് അച്ഛൻ വെങ്കടേഷ് റെഡ്ഡിയും അമ്മ അനിത റെഡ്ഡിയും. രക്ഷിതയുടെ 7 അവയവങ്ങളും 2 ടിഷ്യൂവും ദാനം ചെയ്തതുവഴി 9 ഓസ്ട്രേലിയക്കാരുടെ ജീവനാണ് ഈ രാജ്യാന്തര വിദ്യാർത്ഥിനി മൂലം രക്ഷപ്പെട്ടത്. രക്ഷിത എന്ന പേരിന് സംസ്കൃതത്തിൽ രക്ഷക എന്നാണ് അർത്ഥം. പേര് പോലെ തന്നെ നിരവധി പേരെ രക്ഷിച്ചുകൊണ്ടാണ് തന്റെ മകൾ ഈ ലോകത്തു നിന്നും കടന്നുപോയതെന്ന് രക്ഷിതയുടെ മാതാപിതാക്കൾ പറയുന്നു. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബത്തിന് കൈത്താങ്ങാകാൻ ഓസ്ട്രേലിയയിലേക്ക് എത്തിയതായിരുന്നു രക്ഷിത. എന്നാൽ കഴിഞ്ഞ വർഷം അവസാനം ന്യൂ സൗത്ത് വെയിൽസിലുണ്ടായ റോഡപകടത്തിലാണ് രക്ഷിത മരണമടഞ്ഞത്. അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിഞ്ഞ രക്ഷിതയുടെ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിന്റെ സാധ്യതകൾ ഡോക്ടർമാർ ഇന്ത്യയിലുള്ള മാതാപിതാക്കളെ അറിയിച്ചു. എന്നാൽ ഹൈദരാബാദിലെ ഒരു ഗ്രാമത്തിൽ കഴിയുന്ന രക്ഷിതയുടെ മാതാപിതാക്കളായ വെങ്കടേഷ് റെഡ്ഡിക്കും അനിത റെഡ്ഡിക്കും ഇത് താങ്ങാവുന്നതിനപ്പുറമായിരുന്നു. മകളുടെ വേർപാടിൽ തകർന്ന ഇവർ ഇത് പാടെ നിഷേധിക്കുകയായിരുന്നുവെന്ന് ഇവരുടെ കുടുംബ സുഹൃത്തു പറയുന്നു.
Initially, we said no when we heard the news of my daughter. We were totally emotionally shattered and we were unable to make a decision. Our minds went blank.
എന്നാൽ ദീർഘനേരത്തെ സംഭാഷണത്തിനൊടുവിൽ ഇവർ അവയവദാനത്തിന് സമ്മതമൂളി. അവയവദാനത്തെക്കുറിച്ച് നേരിയ അറിവ് മാത്രമാണ് തങ്ങൾക്കുണ്ടായിരുന്നതെന്നും എന്നാൽ ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയതോടെ തങ്ങൾ ഇതിന് സമ്മതം നൽകുകയായിരുന്നുവെന്നും ഇവരെ പ്രതിനിധീകരിച്ച് കുടുംബ സുഹൃത്തു പറഞ്ഞു. രക്ഷിതയുടെ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിൽ ഏറെ അഭിമാനം കൊള്ളുന്ന ഇവർ ഇപ്പോൾ അവയവദാനത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. മാത്രമല്ല, തന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ സമ്മതം നൽകിക്കൊണ്ട് അച്ഛൻ വെങ്കടേഷ് റെഡ്ഡി ഒരു അവയവദാതാവുകയും ചെയ്തുവെന്ന് ഇദ്ദേഹം പറയുന്നു. അവയവദാനം ചെയ്യുന്നതിന്റെ രീതിയെക്കുറിച്ച് ന്യൂ സൗത്ത് വെയിൽസ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ഡൊണേഷൻ സർവീസിന്റെ ജനറൽ മാനേജർ ഡാനിയൽ ഫിഷർ പറയുന്നു. മരണക്കിടക്കയിൽ കഴിയുന്നയാളുടെ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിന്റെ സാധ്യതകളെക്കുറിച്ച് ഒരു സംഘം വിദഗ്ധർ ഇവരുടെ കുടുംബവുമായി സംസാരിക്കും. ഇതിനുശേഷമാകും ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കുന്നതെന്ന് ഫിഷർ പറയുന്നു.
The family is not in Australia. Of course, this adds a degree of complexity. Our teams will contact that family, often working with interpreters if they don't speak English, to ensure that they understand what has happened. This often happens over a number of conversations. It's really important that the family do understand what has happened to their loved one and have an opportunity to come to terms with that and then understand organ donation or tissue donation and are able to make a decision about that.
ന്യൂ സൗത്ത് വെയിൽസിൽ നേരത്തെ വിവിധ സംസ്കാരത്തിൽ നിന്നുള്ള കുടിയേറ്റക്കാർ അവയവദാനത്തിന് സമ്മതം നൽകുന്നത് കുറവായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നിരവധി പേരാണ് ഇതിനായി മുൻപോട്ട് വരുന്നതെന്നും ഫിഷർ ചൂണ്ടിക്കാട്ടുന്നു.
I mean, when I started in this role years ago now, we had maybe 1 or 2 donors from culturally and linguistically diverse communities a year. Now we see many, many donors from culturally and linguistically diverse communities every year.
അവയവദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്താൻ വിവിധ സംസ്കാരത്തിലും മതവിഭാഗത്തിലും ഉള്ളവരുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണ് ന്യൂ സൗത്ത് വെയിൽസ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ഡൊണേഷൻ സർവീസ്. അവയവദാനത്തെക്കുറിച്ച് ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തുന്നയാളാണ് ന്യൂ സൗത്ത് വെയിൽസിലുള്ള രൂപേഷ് ഉദാനി. 2016 രൂപേഷിന്റെ 7 വയസ്സുകാരൻ മകൻ തലച്ചോറിൽ ബാധിച്ച അസുഖത്തെ തുടർന്ന് മരണമടയുകയായിരുന്നു. മകന്റെ ആഗ്രഹപ്രകാരം അവന്റെ അവയവങ്ങൾ രൂപേഷ് ദാനം ചെയ്തു.
Still, I wasn't convinced, you know. But because he has mentioned about organ donation, we have fulfilled his decision.
അതിനുശേഷം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നുള്ളവർക്കിടയിൽ അവയവദാനത്തിനായി മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുകയാണ് രൂപേഷ് ഇപ്പോൾ.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.